ഇന്ന് 63-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ, അതെ, ന്യായാധിപനായി വരുമ്പോൾ ന്യായവിധിയുടെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുന്നതും തനിക്ക് സ്വന്തമായവരിൽ തന്റെ സ്നേഹവും കരുണയും പ്രദർശിപ്പിക്കുന്നതുമാണ് ഈ 63-ാം അധ്യായത്തിലെ വിഷയം. ഈ അധ്യായത്തിലെ ആദ്യത്തെ 6 വാക്യങ്ങൾ തീർച്ചയായും മുൻഭാഗത്തിന് വിപരീതമായി തോന്നാനിടയുണ്ട്. ഇത് വാസ്തവത്തിൽ ഈ പുസ്തകത്തിന്റെ മുഴുവൻ ക്രമത്തിനും യോജിക്കുന്നില്ല എന്നും തോന്നിയേക്കാം. എന്നാൽ രാജ്യത്തിനു മുൻപേ ന്യായവിധി എന്നതാണ് എല്ലായ്പ്പോഴും ദൈവിക പ്രവർത്തന രീതി. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ കർത്താവിന്റെ 1-ാമത്തെ വരവിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ അവന് രൂപഗുണം ഇല്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല എന്നത്രേ പറയുന്നത്. എന്നാൽ ഇവിടെ മഹത്വത്തിലും സൗന്ദര്യത്തിലും നാം അവനെ കാണുന്നു. അത് അവന്റെ 2-ാമത്തെ വരവിനെയാണ് സ്ഥിരീകരിക്കുന്നത്. അതുമാത്രമല്ല, ദൈവത്തിന്റെ പ്രതികാര ദിവസത്തെ കർത്താവിന്റെ വീണ്ടും വരവുമായിട്ടാണ് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. കർത്താവ് തന്നെ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിന്റെ 2 ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-20 താരതമ്യം ചെയ്താൽ ഇത് നമുക്ക് ബോധ്യമാകുന്നതാണ്. ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ക്രിസ്തുവിന്റെ ക്രോധത്തെ മുന്തിരിച്ചക്കിനോട് ഉപമിച്ചിരിക്കുന്നതായി നാം കാണുന്നു. 2-ാം ഭാഗത്ത് ക്രിസ്തു തനിക്ക് സ്വന്തമായവരിൽ തന്റെ സ്നേഹവും ദയയും പ്രദർശിപ്പിക്കുന്നതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ന്യായവിധിയുടെ മുന്തിരിച്ചക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കൂ. 63-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാൻ വായിക്കാം. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നോരിവൻ ആർ? വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്നോരിവൻ ആർ? നീതിയെ അരുളിച്ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. ഏദോമിൽ നിന്ന് വരുന്നോരിവൻ ആർ? ഇത് ചോദിക്കുന്നവർ അവന്റെ മഹത്വവും സൗന്ദര്യവും കണ്ട് ആശ്ചര്യപ്പെടുകയാണ്. അവൻ ഏദോമിൽ നിന്നാണ് വരുന്നത്, കിഴക്ക് നിന്ന്. അവന്റെ പാദം കിഴക്ക് ഒലിവുമലയിൽ ചവിട്ടുമെന്ന് മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഏദോം, ബൊസ്ര എന്നിവ ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങളാണ്. നാം അവയെ അങ്ങനെ തന്നെ കാണേണ്ടതാണ്. ആത്മീയ ചിന്താഗതി ഇതിനെ വിട്ടുകളയാൻ ഇടയാക്കരുത്. ഏദോം ജഡത്തിന്റെ പ്രതീകമാണ്. മുഴുവൻ ആദാമ്യ വംശത്തിന്റെയും ജഡത്തെയാണ് അത് കാണിക്കുന്നത്. ഇവിടെ മനുഷ്യന്റെ ന്യായവിധിയും നാം കാണുന്നു. 2-ാം വാക്യം. നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നതെന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവന്റേതുപോലെ ഇരിക്കുന്നതെന്ത്? ആ കാലത്ത് മനുഷ്യൻ മുന്തിരിച്ചാറുണ്ടാക്കാനായി നഗ്നപാദം കൊണ്ട് മുന്തിരിച്ചക്ക് ചവിട്ടണമായിരുന്നു. ചക്കിൽ ചതഞ്ഞ ആ മുന്തിരിങ്ങ ചാറായിത്തീരുന്ന സമയത്ത് ആ ചുവന്ന രസം അവരുടെ വസ്ത്രങ്ങളിൽ തെറിച്ചു വീണ് കറയാകുമായിരുന്നു. ഈ ഒരു ചിത്രമാണ് നാം ഈ വാക്യത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഉയർന്നു വന്നത്. മുന്തിരിച്ചക്ക് ചവിട്ടുന്നവന്റെ അതുപോലെ അവന്റെ മനോഹര വസ്ത്രത്തിൽ അവനെ ശ്രദ്ധിച്ചവർ രക്തം കാണുന്നു. അവന്റെ മറുപടി ശ്രദ്ധിക്കൂ. 3-ാം വാക്യം. ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി. എന്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എന്റെ വസ്ത്രത്തിൽ തെറിച്ചു. എന്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇത് അവരുടെ രക്തമാണ്, അവന്റേതല്ല. ആദ്യകാല സഭാപിതാക്കന്മാരിൽ ചിലർ ഇതിനെ ക്രിസ്തുവിന്റെ 1-ാമത്തെ വരവിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. മുന്തിരിച്ചക്ക് ചവിട്ടുന്നതിനെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളോട് ചേർത്ത് ചിന്തിച്ചതുകൊണ്ടാണ് അങ്ങനെ തെറ്റുപറ്റിയത്. എന്നാൽ ഈ വ്യാഖ്യാനം തെറ്റാണ്. കാരണം അവന്റെ വസ്ത്രത്തിന്മേലുള്ള രക്തം അവന്റേതല്ല, അവരുടേതത്രേ. ഇത് പ്രതികാര ദിനത്തെ ചിത്രീകരിക്കുന്നതാണ്. കർത്താവ് തന്നെ യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എത്ര കൃത്യമാണ്! ഇക്കാര്യം അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-20 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ഇത് കർത്താവിന്റെ 2-ാം വരവിലെ സന്ദർഭമാണ്. കർത്താവായ യേശു ക്രിസ്തു തന്റെ 1-ാമത്തെ വരവിൽ സ്വന്തം രക്തം ചിന്തി. എന്നാൽ അതല്ല ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അവന്റെ 1-ാമത്തെ വരവിൽ അവൻ പീഡിപ്പിക്കപ്പെട്ടു, മെതിക്കപ്പെട്ടു. എന്നാൽ ഇവിടെ അവനാണ് മെതിക്കുന്നത്. ന്യായവിധിയുടെ ഒരു ഭയാനകമായ ചിത്രമാണിത്. ന്യായവിധിയുടെ കാരണത്തെക്കുറിച്ചാണ് ഇനി നമ്മോട് പറയുന്നത്. നാലാം വാക്യം, ഞാൻ ഒരു പ്രതികാര ദിവസം കരുതിയിരുന്നു, എന്റെ വിമുക്തന്മാരുടെ സംവത്സരം വന്നിരുന്നു. തന്റെ വിമുക്തന്മാരെ അവരെ കഠിനമായി പീഡിപ്പിച്ചവരിൽ നിന്നും എന്നേക്കുമായി രക്ഷിപ്പാൻ അവൻ വന്നിരിക്കുന്നു. ഇത് ഭൂമിയിന്മേലുള്ള അവന്റെ ന്യായവിധിയാണ്. പ്രതികാരത്തിന് നാം ഇവിടെ കാണുന്നുണ്ട്, പ്രതികാരത്തിന്റെ ദിവസമായി അതിനെ നിർണയിച്ചിരിക്കുന്നു. അഞ്ചും ആറും വാക്യങ്ങൾ നോക്കിക്കാട്ട്, ഞാൻ നോക്കിയെങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു, ഞാൻ വിസ്മയിച്ചു നോക്കിയെങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല. അതുകൊണ്ട് എന്റെ ഭുജം തന്നെ എനിക്ക് രക്ഷവരുത്തി, എന്റെ ക്രോധം തന്നെ എനിക്ക് തുണ നിന്നു. ഞാൻ എന്റെ കോപത്തിൽ ജാതികളെ ചവിട്ടി, എന്റെ ക്രോധത്തിൽ അവരെ തകർത്തു, അവരുടെ രക്തത്തെ ഞാൻ നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. കാൽവരിയിലെ ആ ക്രൂശിലൂടെ യേശുക്രിസ്തു ഏകനായിട്ടായിരുന്നു നമ്മുടെ രക്ഷ സാധ്യമാക്കിയത്. അതുപോലെ ന്യായവിധിയിലും തന്റേത് മാത്രമായ പ്രവൃത്തിയായിരിക്കും. മനുഷ്യന്റെ ഈ ഭൂമിയിലെ ചുരുങ്ങിയ നാളുകളുടെ അവസാനമായിരിക്കും അത്. ന്യായവിധിക്കായി രാജാവ് ഭൂമിയിൽ വരാൻ പോകുന്നു. ഓ, അത് ഭയങ്കരമാണ്, അതെനിക്കിഷ്ടമില്ല എന്ന് പറയുന്നവർ കഥയിലെ ഒട്ടകപ്പക്ഷി അപകടം വരുന്നത് കാണുമ്പോൾ തല മണലിൽ പൂഴ്ത്തുന്നു എന്ന് പറയുന്നത് പോലെയാണ്. അവർ ഒരുപക്ഷെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായമോ അതുപോലെയുള്ള വേദഭാഗങ്ങളോ വായിച്ച് ആശ്വസിക്കുവാൻ ശ്രമിക്കും. എന്തുതന്നെയായാലും ഈ വാക്യത്തെ നാം അഭിമുഖീകരിക്കാതെ പറ്റില്ല. ഇനിയും കർത്താവ് ഈ ലോകത്തിൽ വരുന്നത് ന്യായവിധി നടത്തുവാനായിരിക്കും. മറ്റേതെങ്കിലും വിധത്തിൽ അവൻ വന്ന് രാജ്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് താങ്കൾക്ക് ചിന്തിക്കാനാകുമോ? അവൻ ഒന്നാം പ്രാവശ്യം വന്നതുപോലെ ഗലീലയിലെ മനുഷ്യപുത്രനായി നാസറത്തിലെ തച്ചനായി വീണ്ടും വന്നാൽ അവൻ സ്വർഗത്തിൽ നിന്നും വന്നവൻ എന്ന് ജനം വിശ്വസിക്കുമോ? ലോകം അവനെ അംഗീകരിക്കുമെന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടോ? ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. സഭാ നേതാക്കന്മാർ പോലും തങ്ങളുടെ സ്ഥാനത്തു നിന്ന് ഇറങ്ങി ആ സ്ഥാനം യേശുവിന് കൊടുക്കുവാൻ മടി കാണിക്കുമെന്ന കാര്യത്തിൽ എന്താണ് സംശയം? സൂര്യോദയത്തിന് മുൻപേ അവനെ വെടിവെച്ച് കൊല്ലും എന്നത്ര ഞാൻ കരുതുന്നത്. യാതൊരു രാജ്യവും യാതൊരു സഭയും ഇന്ന് തങ്ങളുടെ അധികാര അവകാശ കാര്യങ്ങൾ ക്രിസ്തുവിൽ ഇട്ടുകൊടുക്കുവാൻ ഒരുങ്ങിയിട്ടില്ല. അവർ അങ്ങനെ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് അവർ അത് ചെയ്യുന്നില്ല? 2000 വർഷങ്ങൾക്കപ്പുറം അവൻ വന്നപ്പോൾ അവൻ ത്യജിക്കപ്പെട്ടു, ഇന്നും അവൻ ത്യജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവന്റെ രണ്ടാമത്തെ വരവ് ന്യായവിധിക്കായിട്ടല്ലാതെ മറ്റേതെങ്കിലും വഴിയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതല്ലാതെ തനിക്കുള്ളവരെ വിടുവിക്കുവാൻ മറ്റൊരു മാർഗവുമില്ല. മറ്റു ചിലർ ഇങ്ങനെ പറഞ്ഞേക്കാം, ഈ വാക്യം പഴയ നിയമത്തിലല്ലേ? പഴയ നിയമത്തിലെ ദൈവം പ്രതികാരം ചെയ്യുന്നവനാണ്, ക്രോധവാനാണ്. ശരി തന്നെ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവൻ സ്നേഹവാനായ ദൈവമല്ലേ? അവൻ ഇത്ര കഠിനമായി നമ്മെ ശിക്ഷിക്കുമോ? ഉൽപ്രതിഷ്ഠുക്കളായ ആധുനികർക്ക് വെളിപാട് പുസ്തകം ഇഷ്ടമില്ലാത്തതിന്റെ കാരണം ഇതാണ്, ന്യായവിധി, ശിക്ഷ. വെളിപാട് പുസ്തകത്തിൽ ന്യായവിധിയെക്കുറിച്ചുള്ള വിവരണം നിറഞ്ഞിരിക്കുന്നതിനാലാണ് ആ പുസ്തകം പലരും അവഗണിക്കുന്നത്. ഓർക്കുക, ഇത് പുതിയ നിയമത്തിലുള്ളതാണ്. ഭൂമിയിൽ നിന്ന് ദുഷ്ടതയും അഭക്തിയും അനീതിയും ഇല്ലായ്മ ചെയ്യുവാൻ കർത്താവായ യേശു ക്രിസ്തു ന്യായാധിപനായി വരുന്നതായിട്ടാണ് വെളിപാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വെളിപാട് പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വളരെ കൃത്യമായി സംസാരിക്കുന്നത് അതത്രേ. ഇതിന്റെ ഭാഷ എത്ര ശക്തമായതാണെന്ന് നോക്കുക. ഉടൻ തന്നെ ചിലർ പറഞ്ഞേക്കാം, ദൈവത്തിന്റെ ഈ പ്രവൃത്തി നീതിയല്ല എന്ന്. ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചു എന്ന് വ്യക്തമായി ബോധ്യപ്പെടുമ്പോഴും ഇന്ന് ചിലർ അങ്ങനെ പറയുന്നില്ലേ? എന്നാൽ ദൈവം അവരോട് വിശദീകരിക്കുന്നത് താൻ തികച്ചും നീതിയാണ് പ്രവർത്തിക്കുന്നത് എന്നത്രേ. വെളിപാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ, താൻ ചെയ്യുന്നതെല്ലാം ദൈവം നീതിമാനാകുന്നു എന്ന് തെളിയിക്കുന്നതാണ്. എന്നാൽ നാം ചിന്തിക്കുന്നതാണ് തെറ്റിപ്പോകുന്നത്. എന്റെയും നിങ്ങളുടെയും അഭിപ്രായങ്ങളല്ല, ദൈവം പറയുന്നതാണ് പ്രധാനം. വെളിപാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 8-ഉം 9-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം അവിടെ കാണുന്നതും ഇതുതന്നെയാണ്. ഇതൊക്കെ കൊണ്ടും അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുമെന്നായിരിക്കും താങ്കൾ ചിന്തിക്കുന്നത്. എന്നാൽ അവർ ആ വഴിക്കല്ല തിരിഞ്ഞത്. നേരെ മറിച്ച് ഫറവോന്റെ കാലത്ത് ബാധകൾ മൂലം അവരുടെ ഉള്ള അവസ്ഥ വെളിവായതുപോലെ മാത്രമായിരുന്നു അത്. വെളിപാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലേതുപോലെ ദൈവത്തിന്റെ ക്രോധത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ വേദഭാഗങ്ങൾ ഉദ്ധരിച്ചത്. അതുകൊണ്ട് പഴയ നിയമത്തിൽ കോപിഷ്ഠനായ ഒരു ദൈവം, പുതിയ നിയമത്തിൽ സ്നേഹവാനായ ഒരു ദൈവം, അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ന്യായമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, അവൻ സ്നേഹവാനാണ്, ഒരു തർക്കവുമില്ല, അവൻ നമ്മുടെ പിതാവാണ്. എന്നാൽ അവന്റെ ഹിതത്തിൽ നിന്നും വ്യതിചലിച്ചു പോയാൽ നിയമത്തിനെതിരായി പോകുന്നത് പോലെയാണ്. മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ മുകളിലേക്ക് പറക്കണമെന്ന് ചിന്തിക്കുന്നത് തികച്ചും അസാധ്യവും ബുദ്ധിമോശവുമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങളെ നാം ദൈവഹിതത്തിൽ ഉപയോഗിക്കാതിരുന്നിട്ട് നന്മ വരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കൂ അതിനകത്തെ ന്യായം എന്താണെന്ന്. ന്യായവിധിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത് സ്നേഹത്തിന്റെ ദൈവം തന്നെയാണ്. കാരണം നിയമത്തിൽ സ്നേഹമുണ്ട്, അതുപോലെ സ്നേഹത്തിൽ നിയമവുമുണ്ട്. ന്യായവിധി ഭയങ്കരമാണ്. അവൻ ഭൂമിയിലേക്ക് വീണ്ടും വരുന്നത് ന്യായവിധിക്കായിട്ടാണ്. ഇനി നാം കാണുന്നത് ക്രോധത്തിൽ രക്ഷകൻ കരുണയെ ഓർക്കുന്നതിനെക്കുറിച്ചാണ്. 7-ാം വാക്യം, യഹോവ നമുക്ക് നൽകിയതുപോലെയൊക്കെയും ഞാൻ യഹോവയുടെ പ്രീതി വാത്സല്യത്തെയും യഹോവയുടെ സ്തുതിയെയും അവന്റെ കരുണയ്ക്കും മഹാദയയ്ക്കും ഒത്തവണ്ണം അവൻ ഇസ്രായേൽ ഗ്രഹത്തിന് കാണിച്ച വലിയ നന്മയെയും കീർത്തിക്കും. ഇവിടം തൊട്ട് ഉള്ളടക്കത്തിലും ഉദ്ദേശത്തിലും വളരെ മാറ്റം വരുന്നതായി നാം കാണുന്നുണ്ട്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുന്നതുപോലെയാണിത്. അതുപോലെ തന്നെ നാം ഇവിടെ കാണുന്നത് ഈ കൂരിരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്നതുപോലെ, കറുപ്പിൽ നിന്നും വെളുപ്പിലേക്ക് വരുന്നതുപോലെ, വിശുദ്ധിയിൽ ഭയങ്കരനും ആരാധനയ്ക്ക് യോഗ്യനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമായ മഹത്വപൂർണനായ നമ്മുടെ ദൈവം, അവന്റെ അഭേദ്യ ഗുണവിശേഷങ്ങളിൽ ഒന്നു മാത്രമാണിത്. അവൻ നല്ലവനാണ്, അവൻ ആർദ്രതയുള്ളവനാണ്, അവൻ കരുണയുള്ള ദൈവമാണ്. അവന്റെ ഈ ഗുണവിശേഷങ്ങൾ നാം അനുഭവിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് നാം ജീവിച്ചിരിക്കില്ലായിരുന്നു. അവങ്കിലേക്ക് തിരിയുന്നതിനായി മനുഷ്യർക്ക് അവൻ നാളുകളെ നീട്ടിക്കൊടുത്തുകൊണ്ടാണിരിക്കുന്നത്. 8-ാം വാക്യം നോക്കിക്കെ, അവർ എന്റെ ജനം, കപടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. എന്റെ ജനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഇസ്രായേല്യരെയും മഹാപീഡന കാലത്ത് അവങ്കിലേക്ക് തിരിയുന്ന ജാതികളിൽ നിന്നുള്ള മഹാപുരുഷാരത്തെയും ഉദ്ദേശിച്ചാണ്. നിശ്ചയമായും ഈ സമയത്ത് സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അവർ അവന്റെ സാന്നിധ്യത്തിലായിരിക്കുകയാണ്. കാപട്യം കാണിക്കാത്ത മക്കൾ, അവരെക്കുറിച്ച് അവൻ വലിയ പ്രതീക്ഷയുള്ളതായി ഇത് വ്യക്തമാക്കുന്നു. എന്നാൽ അവർ അവനെ നിരാശപ്പെടുത്തി. നിശ്ചയമായും ഞാനും നിങ്ങളും അവനെ പ്രസാദിപ്പിച്ച് ജീവിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവൻ പ്രത്യേകമായി പറയുന്നു, അന്യോന്യം ഭോഷ്ക് പറയരുത്. അടുത്ത വാക്യം എത്ര മനോഹരമാണെന്ന് നോക്കൂ. 9-ാം വാക്യം, അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു, അവന്റെ സമ്മുഖ ദൂതൻ അവരെ രക്ഷിച്ചു, തന്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു, പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. സമ്മുഖ ദൂതൻ മനുഷ്യാവതാരത്തിന് മുമ്പുള്ള ക്രിസ്തുവാകുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. അവന്റെ സ്നേഹത്തിലും കരുണയിലും അവരെ വീണ്ടെടുത്ത് വഹിക്കുന്നു എന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. തന്റെ ജനത്തിന്റെ കഷ്ടതകളിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നു. അവന്റെ എല്ലാ കഷ്ടതകളിലും അവൻ പങ്കാളിയോ? ഈ ചോദ്യത്തിന് പരസ്പര വിരുദ്ധമായ ഉത്തരം നൽകുന്നവരുണ്ട്. മരുഭൂമിയിൽ അവൻ അവരോട് കൂടെയിരുന്ന് അവരെ നടത്തിയപ്പോൾ അവർ നേരിട്ട കഷ്ടങ്ങളിൽ അവൻ പങ്കാളിയായില്ല. ഉദാഹരണത്തിന്, അവർ സർപ്പങ്ങളുടെ കടിയേറ്റപ്പോൾ അവൻ കടിയേറ്റില്ല. അവർ നേരിട്ട കഷ്ടങ്ങൾ അവനെ ബാധിച്ചില്ല. ഒരു അമ്മയെപ്പോലെ അഥവാ ഒരു അപ്പനെപ്പോലെ അവൻ അവർക്കായി കാത്തുനിന്നു. അവരെ കൂടാതെ അവൻ മുൻപോട്ടു പോയില്ല. മേഘത്തൂണും അഗ്നിസ്തംഭവും അതാണ് സൂചിപ്പിക്കുന്നത്. മരുഭൂമിയിലെ ആ 40 വർഷങ്ങളിലും അവൻ അവരോട് ഒരു അമ്മയെപ്പോലെ ക്ഷമയോടും അലിവോടും കൂടെയിരുന്നു. അതേ സുഹൃത്തെ, ഞാനും നിങ്ങളും വീണുപോകുമ്പോൾ, പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ അവൻ നമുക്കായി ശ്രദ്ധയോടെ കാത്തു നിൽക്കുന്നു. ദൈവം തന്റെ ജനത്തെ നടത്തുന്നത് അപ്രകാരമാണ്. പത്താം വാക്യം. എന്നാൽ അവർ മത്സരിച്ചു, അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. നാം അവനെ ദുഃഖിപ്പിക്കുന്നവരെങ്കിലും അവൻ നമ്മോട് ദീർഘക്ഷമയുള്ളവനാകിയാൽ നമുക്കവനെ സ്തുതിക്കാൻ സാധിക്കും. പതിനൊന്നാം വാക്യം. അപ്പോൾ അവന്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്ത് പറഞ്ഞത്, അവരെ തന്റെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിൽ നിന്ന് കരയേറുമാറാക്കിയവൻ എവിടെ? അവരുടെ ഉള്ളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? ഈ വാക്യം ഇസ്രായേലിനെ നേരിട്ട് പരാമർശിക്കുന്നതാണെന്നത്രേ ഞാൻ കരുതുന്നത്. എന്നാൽ അതേസമയം തന്നെ ഇത് മുഴുവൻ മനുഷ്യവർഗത്തിന്റെ ചിത്രം കൂടിയാണ്. പരിശുദ്ധാത്മാവ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ന് വിശ്വാസികളുടെ ഹൃദയത്തിൽ വാസം ചെയ്യുന്ന തൃത്വത്തിൽ ഒരുവനായ പരിശുദ്ധാത്മാവാം ദൈവം തന്നെയാണെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും ഇത് നിശ്ചയമായും അങ്ങനെയൊരു പരാമർശമാണെന്ന് ഞാൻ കരുതുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാകുന്നു എന്ന് നോക്കുക. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെപ്പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ? താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികളെ പോലെ യഹോവയുടെ ആത്മാവ് അവരെ തഞ്ചുമാറാക്കി. അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ളൊരു നാമം ഉണ്ടാക്കേണ്ടതിന് നിന്റെ ജനത്തെ നടത്തി. സ്വർഗത്തിൽ നിന്ന് നോക്കി വിശുദ്ധിയും മഹത്വവുമുള്ള നിന്റെ വാസസ്ഥലത്തു നിന്ന് കടാക്ഷിക്കണമേ. നിന്റെ തീഷ്ണതയും വീര്യപ്രവൃത്തികളും എവിടെ? നിന്റെ മനസ്സലിവും കരുണയും എന്നോട് കാണിക്കാതെ വണ്ണം നീ അടക്കി വച്ചിരിക്കുന്നു. ദൈവം ഒരിക്കൽ കൂടിയും ഇസ്രായേലിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ച് അവരോട് പറയുന്നു. എങ്ങനെ താൻ അവരെ നയിച്ചു എന്ന് ദൈവം വ്യക്തമാക്കുകയാണ്. ഇനിയും പ്രവാചകനും ജനങ്ങളും അവരുടെ വലിയ ആവശ്യം ആഗ്രഹം നിവർത്തിക്കുന്നതിനായി ദൈവത്തോട് യാചിക്കുന്നതാണ് നാം കാണുന്നത്. 15 വാക്യം ഞാൻ വായിച്ചല്ലോ. 16 വാക്യത്തിൽ നാം കാണുന്നു, നീയല്ലോ ഞങ്ങളുടെ പിതാവ്, അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല, നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു, യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം. ദൈവം ഇസ്രായേൽ ജാതിയുടെ പിതാവായിരുന്നു, എന്നാൽ വ്യക്തിപരമായി താൻ ഒരു ഇസ്രായേലിന്റെ പിതാവാണെന്ന് പറയുന്നതായി നാം കാണുന്നില്ല. അങ്ങനെ ഒരു ചിന്ത പഴയ നിയമത്തിൽ ഇല്ല. ദൈവം പിതാവെന്നുള്ളത് അവരെ സംബന്ധിച്ച് പഴയ നിയമത്തിൽ വ്യക്തിപരമായി പറയാവുന്ന ഒരു പദമായിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ നോക്കുക, അതൊരു ദൈവ പൈതലിന് വ്യക്തിപരമായി പറയാവുന്ന പദമായിരിക്കുന്നു. അബ്രഹാം ഇസ്രായേലിന്റെ പിതാവായിരിക്കെ വ്യക്തിപരമായി ഓരോ യഹൂദന്റെയും പിതാവായിരുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം ആ ജാതിയുടെ പിതാവായിരുന്നു. 17 വാക്യം. യഹോവേ, നീ ഞങ്ങളെ നിന്റെ വഴി വിട്ട് തെറ്റുമാറാക്കുന്നതും നിന്നെ ഭയപ്പെടാതെ വണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നതും എന്ത്? നിന്റെ അവകാശ ഗോത്രങ്ങളായ നിന്റെ ദാസന്മാർ നിമിത്തം മടങ്ങി വരയണമേ. ഇപ്പോൾ അവർ സമ്പൂർണമായി ദൈവത്തിന് മുന്നിൽ സമർപ്പണം ചെയ്യുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിനും ആവശ്യമായിരിക്കുന്നത് ഇതത്രേ, സമ്പൂർണമായ ഒരു സമർപ്പണം. അതെ, ദൈവത്തിങ്കിലേക്കുള്ള ഒരു മടങ്ങിവരവ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്കും പാരമ്പര്യത്തിന്റെ ചട്ടക്കൂടുകൾക്കും അപ്പുറമായുള്ള ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിലേക്കും നടത്തിപ്പിലേക്കുമുള്ള ഒരു മടങ്ങിവരവ്. നമ്മിൽ പലരും ദൈവത്തിന് സമ്പൂർണമായി വിധേയപ്പെടുവാൻ മടിക്കുന്നവരാണ്. കാരണം അവന്റെ കരുതലിനെ നാം സംശയിക്കുന്നു, സാഹചര്യങ്ങളെ നാം ഭയപ്പെടുന്നു, അവന്റെ വഴികൾ കഠിനമെന്ന് നാം ഭാരപ്പെടുന്നു. എന്നാൽ ഓർക്കുക, അവൻ നിങ്ങൾക്ക് മതിയായവൻ എന്ന് വെളിപ്പെടുത്തുവാൻ ഒരു അവസരം നിങ്ങൾക്ക് തരികയത്രേ ചെയ്യുന്നത്. അവൻ ഇനിയും ഈ ഭൂമിയിൽ വരുവാനാണ്. തന്റെ ക്രോധത്തിന്റെ മുന്തിരിച്ചക്ക് ചവിട്ടുവാനായി അവൻ വീണ്ടും വരികയാണ്. അതെ, ദൈവം നമ്മെ ഭയപ്പെടുത്തുവാൻ പറയുകയല്ല, മറിച്ച് അവനൊരു യാഥാർത്ഥ്യം പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ നാം ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി അവിടുത്തെ ഹിതപ്രകാരം ജീവിച്ച് ജീവിതം ധന്യമാക്കണം എന്നവൻ ആഗ്രഹിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതം അപ്രകാരം ദൈവകരങ്ങളിൽ സമർപ്പിച്ചിട്ടുണ്ടോ? ധന്യമായിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം.